ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വികസനത്തിൽ വൈദ്യുതി ഉൽപ്പാദന മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 8,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 2025 നവംബറോടെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗംഗാ ശുചീകരണം ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന സേവന സഹായങ്ങൾ വലുതാണെന്ന് കേന്ദ്രമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡേ. അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ കോളേജുകളിൽ ഗുണപരമായ മാറ്റങ്ങളോടെയുള്ള പഠനരീതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 14ാം സ്വർണം. നിലവിൽ 66 മെഡലുകളോടെ ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വികസനത്തിൽ വൈദ്യുതി ഉൽപ്പാദന മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിലെ നിസാമാബാദിൽ ഊർജ്ജ, റെയിൽ, ആരോഗ്യ മേഖലയിൽ 8,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. നിസാമാബാദിലെ മനോഹരാബാദിനും സിദ്ദിപേട്ടിനുമിടയിൽ പുതിയ റെയിൽപാതയും ധർമ്മബാദ്, മനോഹരാബാദ്, മെഹബൂബ് നഗർ, ആന്ധ്രാപ്രദേശിലെ കുർണൂൽ എന്നിവയ്ക്കിടയിലുള്ള റെയിൽ വൈദ്യുതീകരണവും പദ്ധതികളിൽ ഉൾപ്പെടുന്നു. രാമകുണ്ടത്ത് 6,000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അത്യാധുനിക 800 മെഗാവാട്ട് പവർ സ്റ്റേഷനും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. 20 ജില്ലാ ആസ്ഥാനങ്ങളിലെ ആശുപത്രികളിൽ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മിഷന്റെ കീഴിൽ 516 കോടി രൂപ ചെലവിൽ 50 കിടക്കകളുള്ള ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കുകളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിലുള്ള മേഖലാതല അവലോകന യോഗം എറണാകുളത്ത് നടന്നു. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളുടെ അവലോകന യോഗമാണ് ബോൾഗാട്ടി പാലസിൽ നടന്നത്. ഉച്ചവരെ ജില്ലകളിലെ പ്രധാന പദ്ധതികളുടെയും പരിപാടികളുടെയും അവലോകനവും ഉച്ചകഴിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ക്രമസമാധാന പ്രശ്നങ്ങളുടെ അവലോകനവുമാണ് നടന്നത്. ജില്ലകളിലെ പദ്ധതികളുടെ പുരോഗതിയും പരിഹാരം കാണേണ്ട വിഷയങ്ങളും ജില്ലാ കളക്ടർമാർ അവതരിപ്പിച്ചു. 2025 നവംബറോടെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എറണാകുളം ബോൾഗാട്ടി പാലസ് കൺവെൻഷൻ സെന്ററിൽ എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ മേഖലാതല അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളുടെ അവലോകന യോഗം മറ്റന്നാൾ കോഴിക്കോട് ചെറുവണ്ണൂർ മറീന കൺവെൻഷൻ സെന്ററിൽ നടക്കും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:50 വരെ പ്രമുഖ പദ്ധതികളുടെയും പരിപാടികളുടെയും അവലോകനം നടക്കും. വൈകിട്ട് 3:30 മുതൽ 5 വരെ പോലീസ് ഓഫീസർമാരുടെ യോഗം ചേർന്ന് ക്രമസമാധാന പ്രശ്നങ്ങൾ അവലോകനം ചെയ്യും. മാതാ അമൃതാനന്ദമയിയുടെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം അമൃതപുരിയിൽ അമൃതവർഷം 70 സാംസ്കാരിക സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. അമൃതശ്രീ തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നുള്ള 5,000 വനിതകൾക്ക് കേന്ദ്രമന്ത്രി സാക്ഷ്യപത്രങ്ങൾ കൈമാറി. ഗംഗാ ശുചീകരണം ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന സേവന സഹായങ്ങൾ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാശംസ ശബ്ദ സന്ദേശത്തോടെ ആരംഭിച്ച പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ അശ്വിനി കുമാർ ചൌബേ, വി മുരളീധരൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും പങ്കെടുത്തു. അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷം ഭാരതീയ പാരമ്പര്യ മൂല്യങ്ങളുടെ ആഘോഷമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. 2023 ഭൌതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം തിയറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രൌസ്, ആൻ എൽ ഹുലിയർ എന്നിവർക്ക്. ആറ്റോഫിസിക്സ് എന്ന പുതിയ ഭൌതികശാസ്ത്ര പഠന മേഖലയിലെ പുത്തൻ സാധ്യതകൾ തുറന്നിട്ടതിനാണ് മൂവർക്കും നൊബേൽ അംഗീകാരം ലഭിച്ചത്. ആൻ എൽ ഹുലിയർ ഭൌതികശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം നേടുന്ന 5ാമത്തെ വനിതയാണ്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ എല്ലാവർക്കും സൌജന്യ കുടിവെള്ള കണക്ഷൻ നൽകുന്നു. 100 കോടി ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നാളെ നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
അമൃത് പദ്ധതികൾ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ നഗരങ്ങളിൽ കണ്ണൂർ കോർപ്പറേഷൻ സംസ്ഥാനത്ത് 1ാമതാണെന്ന് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അറിയിച്ചു. അമൃത് 1ാംഘട്ട പദ്ധതിയിൽ ഉൾപ്പെട്ട മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. പയ്യാമ്പലം, പുലിമുട്ട്, ചേലോറ പാർക്ക് തുടങ്ങി നിരവധി പദ്ധതികൾക്കായി 200 കോടിയോളം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമൃത് 1ാംഘട്ട പദ്ധതിയിൽ 118 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതികൾ പൂർത്തിയായിട്ടുണ്ട്. 96,24,00,000 രൂപയുടെ ശുദ്ധജല വിതരണ പദ്ധതിയാണ് കേരള വാട്ടർ അതോറിറ്റി വഴി പുതുതായി നടപ്പിലാക്കുന്നത്. ഇതിനായി കോർപ്പറേഷൻ പരിധിയിൽ 164 കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പിടുന്ന ജോലികൾക്കായി ടെൻഡർ അംഗീകരിച്ച് വർക്ക് ഓർഡർ നൽകിക്കഴിഞ്ഞു.
രാജ്യത്തെ ജനങ്ങളിൽ ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി CRPF സംഘടിപ്പിക്കുന്ന വനിതാ ഉദ്യോഗസ്ഥരുടെ മോട്ടോർ സൈക്കിൾ റാലിക്ക് മറ്റന്നാൾ തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ക്യാമ്പിൽ സ്വീകരണം നൽകും. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വനിതാ ഉദ്യോഗസ്ഥരെ അനുമോദിക്കും. രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി ഈ മാസം 5 മുതൽ 31 വരെയാണ് റാലി സംഘടിപ്പിക്കുന്നത്. ഇതിൽ ദക്ഷിണ മേഖലയിലെ റാലി മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ കന്യാകുമാരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ മേഖല കാലഘട്ടത്തിന് അനിവാര്യമാണെന്ന് മന്ത്രി ആർ ബിന്ദു. ആലുവ സെന്റ് സേവ്യേഴ്സ് കോളേജിൽ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും നവീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ രംഗം പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ കോളേജുകളിലെ പഠന രീതി ഗുണപരമായ മാറ്റങ്ങളോടെയാകും നടപ്പാക്കുക. വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ കൂടുതൽ മെച്ചപ്പെടുത്തും വിധം വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസ നയമാണ് സ്വീകരിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വ്യവസായ സംരംഭങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്ന മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മികച്ച MSME, മികച്ച എക്സ്പോർട്ടിംഗ് ഇൻഡസ്ട്രി തുടങ്ങിയ വിവിധ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിന് സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡുകൾ മന്ത്രി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ താഴ്ന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇന്നും നാളെയും തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കൂടാതെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴക്കെടുതി മൂലം കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അറിയിക്കുന്നതിനും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമായി കൃഷിവകുപ്പ് ജില്ലാതല കൺട്രോൾ റൂമുകൾ തുറന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ തിരുവനന്തപുരം ജില്ലയിലെ 6 താലൂക്കുകളിലായി 23 വീടുകൾ ഭാഗികമായി തകർന്നു. ചിറയൻകീഴ് താലൂക്കിലെ മാമം അംഗൻവാടിയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. മഴക്കെടുതി നേരിടുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ശക്തമായ മഴ കാരണം തിരുവനന്തപുരം ജില്ലയിൽ നാളെയും മറ്റന്നാളും നടക്കാനിരുന്ന PSC പരീക്ഷകൾ മാറ്റി. മറ്റു ജില്ലകളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ കായികക്ഷമതാ പരീക്ഷയാണ് മാറ്റിവച്ചത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ നെയ്യാർ ഡാമിന്റെയും കൊല്ലം തെന്മല ഡാമിന്റെയും ഷട്ടറുകൾ ഉയർത്തിയതിനാൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചു. നെയ്യാർ നദിയിലെ അരുവിപ്പുറം സ്റ്റേഷൻ നിലവിലെ ജലനിരപ്പ് അപകട നിരപ്പിനേക്കാൾ കൂടുതലായതിനാൽ പ്രദേശത്ത് ഓറഞ്ച് ജാഗ്രതയും കരമന, വെള്ളേക്കടവ് സ്റ്റേഷൻ, പത്തനംതിട്ട, അച്ചൻകോവിൽ, തുമ്പമൺ സ്റ്റേഷൻ, മണിമല, കല്ലൂപ്പാറ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രതയും കേന്ദ്ര ജലകമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാങ്ഷ്വ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ വേട്ട തുടരുന്നു. വനിതകളുടെ 5000 മീറ്റർ റേസിൽ പാരുൾ ചൌധരി സ്വർണം നേടി. തിങ്കളാഴ്ച നടന്ന വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വെള്ളി നേടിയതിനുശേഷം ഹാങ്ഷ്വ ഗെയിംസിൽ പാരുലിന്റെ 2-ാമത്തെ മെഡലാണിത്. 75 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മത്സരിക്കുന്ന ലോക ചാമ്പ്യൻ ലോവ്ലിന ബോർഗോഹെയ്ൻ ഫൈനലിലേക്ക് മുന്നേറിക്കൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ സ്ഥാനം ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 800 മീറ്ററിൽ മുഹമ്മദ് അഫ്സൽ വെള്ളി നേടി. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഇടവിട്ടുള്ള ചെറിയ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് മഴയ്ക്കൽപ്പം ശമനം ലഭിച്ചത് ആശ്വാസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. തിരുവല്ല താലൂക്കിൽ ഇരവിപേരൂർ വില്ലേജിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. നന്നൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ 3 കുടുംബങ്ങളിലായി 10 പേരാണ് ഉള്ളത്. ജില്ലയിലെ പ്രധാന ഡാമുകളായ കക്കിയാനത്തോട് 62.84% ജലവും പമ്പ ഡാമിൽ 32.42% ജലവും മുഴിയാർ ഡാമിൽ 34.48% മണിയാർ ഡാമിൽ 74.75% ജലമാണ് ഉള്ളത്. അച്ചൻകോവിൽ നദിയിൽ തുമ്പമൺ സ്റ്റേഷനിൽ വാണിംഗ് ലെവലിന് മുകളിൽ വെള്ളമുണ്ട്. കോന്നി തവളപ്പാറ മേഖലയിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ഇന്ന് ലഭിച്ചത്.
ഇന്ത്യ ആതിഥ്യമരുളുന്ന 13-ാമത് ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് മറ്റന്നാൾ തുടക്കമാകും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വികസനത്തിൽ വൈദ്യുതി ഉൽപ്പാദന മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്ക് പ്രധാന പങ്കുവഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 8,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 2025 നവംബറോടെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗംഗാ ശുചീകരണം ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന സേവന സഹായങ്ങൾ വലുതാണെന്ന് കേന്ദ്രമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെ. അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ കോളേജുകളിൽ ഗുണപരമായ മാറ്റങ്ങളോടെയുള്ള പഠന രീതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 14 സ്വർണം. നിലവിൽ 66 മെഡലുകളോടെ ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.